വിക്ടോറിയൻ വിമർശനം. പേജ് 167. 27. വിക്ടോറിയൻ കാലഘട്ടം ഒരാമുഖം. 1837 വിക്ടോറിയ മഹാരാജ്ഞി രാജ്യഭാരമറ്റത്. 1901 നാടു നീങ്ങുന്നത് വരെ അവർ ഇംഗ്ലണ്ട് ഭരിച്ചു. അവരുടെ ഭരണകാലം ധനപരവും സാമൂഹികവും ശാസ്ത്രീയവും സാഹിത്യവുമായ മാറ്റങ്ങളുടെ കാലയളവായിരുന്നു. വ്യാവസായിക വിപ്ലവം ഇക്കാലത്താണ് സംഭവിച്ചത്. മുതലാളിത്തത്തിന്റെ വിഷവൃക്ഷവും ഇക്കാലത്ത് തന്നെയാണ് തഴച്ചു വളർന്നത്. വ്യാവസായിക നഗരങ്ങളിലെ ആൾക്കൂട്ടവും ധർമ്മച്യുതികളും സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഒരുതരം അരക്ഷിതത്വ ബോധം സമൂഹത്തെ വലയം ചെയ്യാൻ തുടങ്ങി. സാംസ്കാരികമായ ഒരു പ്രതിസന്ധിയുടെ കാലയളവായിരുന്നു വിക്ടോറിയൻ യുഗം. വിമർശനത്തിന് പുതിയ ചില ബാധ്യതകളുണ്ടെന്ന് അക്കാലത്ത് നിരൂപകർ വിചാരിക്കാനിടയായി. മുൻതലമുറയുടെ കാൽപ്പനിക വിമർശനത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് പച്ചയായ ജീവിതത്തിലേക്ക് വിമർശകർ സശ്രദ്ധരായി. വിമർശനത്തിന് ജീവിത സംബന്ധമായ ചില നിയോഗങ്ങൾ നിറവേറ്റാനുണ്ടെന്ന് നിരൂപകർ കരുതി. എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് കവിത ഉത്തരം നൽകേണ്ടതുണ്ടെന്ന് കവിത ജീവിത വിമർശനമാണെന്നും നിരൂപകർ വിശ്വസിക്കാൻ തുടങ്ങി. റസ്കിനെയും കാർലൈനിനെയും പോലുള്ള സാഹിത്യ ചിന്തകന്മാർ സാഹിത്യ വിമർശനത്തിന് ധാർമ്മികമായ ഒരടിത്തറ അത്യന്താപേക്ഷിതമാണെന്ന് അക്കാലത്ത് കരുതുകയുണ്ടായി. കാൽപ്പനികതയുടെ അപജയം. വിക്ടോറിയൻ യുഗത്തിൽ ജീവിക്കാനിടയായ സാഹിത്യ ചിന്തകന്മാർ വ്യവസ്ഥയ്ക്കും നിയമത്തിനും വേണ്ടി ദാഹിക്കുന്നതാണ് നാം കാണുക. രക്തപങ്കിലമായ വിപ്ലവങ്ങളോട് അവർ ആഭിമുഖ്യം കാണിച്ചില്ല. ക്രമികവും വ്യവസ്ഥിതവുമായ പുരോഗതിയാണ് അവർ ആഗ്രഹിച്ചത്. അച്ചടക്കമുള്ള ഒരു രാഷ്ട്രം നിയമസംഹിതകളെ പിന്തുടരേണ്ടതെന്ന് അവർ വിശ്വസിച്ചു. നിയമം, ക്രമം എന്നിവയ്ക്കായുള്ള അന്തർദാഹം വിക്ടോറിയൻ വിമർശനത്തിന്റെയും മുദ്രയായിരുന്നു. വിക്ടോറിയ സിംഹാസനരൂഢമായ കാലത്ത് റൊമാൻറ്റിസിസം അഴുകിത്തുടങ്ങിയിരുന്നു. കോളറിഡ്ജ്, ഹാസ്റ്റ്ലെറ്റ് മുതലായ കാൽപ്പനിക വിമർശകന്മാർ സ്വന്തം ഹൃദയത്തിലുദിച്ച വസ്തുതകൾക്കും മാത്രം പറഞ്ഞ് ലോകത്തെ വശീകരിച്ചവരാണ്. പക്ഷേ പിൽക്കാലത്ത് വിമർശകന്മാർ സ്വകാര്യമായ ദൗർബല്യങ്ങളുടെ കളിയരങ്ങായി തീർത്തു. നിരൂപണ സാഹിത്യം ആകമാനം. വിക്ടോറിയൻ നിരൂപണത്തെ ആഴത്തിൽ സ്വാധീനിച്ചത് ടെയ്ൻ സാങ്ബോ എന്നീ ഫ്രഞ്ച് വിമർശകരാണ്. ഒരു കലാസൃഷ്ടിയുടെ മൂല്യവിചാരത്തിൽ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പരിഗണനകൾ അനുപക്ഷീണീയമാണെന്ന് അവരിരുവരും സിദ്ധാന്തിച്ചിട്ടുണ്ട്. ഒരെഴുത്തുകാരന്റെ രചനകളുടെ സ്വഭാവം നിർണയിക്കുന്നത് ചരിത്രമാണെന്ന ധാരണയോട് വിക്ടോറിയൻ വിമർശകർ സന്ധി ചെയ്യുന്നു. നിയോ ക്ലാസിസത്തിന്റെ നിയമപരിബദ്ധതയ്ക്കും കാൽപ്പനികതയുടെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലും ഇടയ്ക്കാണ് വിക്ടോറിയൻ വിമർശനം വ്യാപരിക്കുന്നത്. പേജ് 168. യുക്തിവാദപരവും ഭൗതികവാദപരവുമായ ധാരയും കാൽപ്പനികമായ ആദർശവാദത്തിന്റെ ധാരയും അക്കാലത്ത് നിലനിന്നിരുന്നു. ആദ്യധാരയെ ജോൺ സ്റ്റുവർട്ട് മിൽ, ഹെർബർട്ട് സ്പെൻസർ മുതൽ പേർ പ്രതിനിധീകരിക്കുമ്പോൾ ദ്വിതീയധാരയെ റസ്കിനും കാർലൈലും പെറ്ററും പ്രതിനിധീകരിക്കുന്നു. ഇപ്പറഞ്ഞ രണ്ടു ധാരയ്ക്കുമിടയിലേക്കാണ് മാത്യു അർണോൾഡ് നിലനിൽക്കുന്നത്. മൂന്ന് ഘട്ടങ്ങൾ. വിക്ടോറിയൻ വിമർശനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ആദിമഘട്ടം ജീർണഘട്ടമാണ്. മികച്ച വിമർശകരാരും ഈ ഘട്ടത്തിൽ ജീവിച്ചിരുന്നതിന് തെളിവുകളില്ല. മധ്യഘട്ടത്തിലാണ് മാത്യു അർണോൾഡും റസ്കിനും ജീവിച്ചിരുന്നത്. റസ്കിൻ ഒരു കലാനിരൂപകൻ മാത്രമായിരുന്നു. മൂന്നാം ഘട്ടം 1880 മുതൽ 1900 വരെ നിലനിന്നു. കല കലയ്ക്കു വേണ്ടി എന്ന വാദത്തിന് പ്രശസ്തി കിട്ടിയ കാലമാണിത്. പീറ്റർ, ഓസ്കാർ, വൈൽഡ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിലെ മുഖ്യ വിമർശകന്മാർ. 28. മാത്യു അർണോൾഡ്. വിക്ടോറിയൻ വിമർശകരിൽ അഗ്രവനാണ് മാത്യു അർണോൾഡ്. അദ്ദേഹം ജന്മനാ കവിയായിരുന്നു. 31-ാമത്തെ വയസ്സിൽ, അതായത് 1853 പ്രിഫേഴ്സ് ടു ദ പോയംസ് എന്ന പ്രബന്ധം എഴുതി. അന്നു തൊട്ട് അദ്ദേഹം എഴുതിയതെല്ലാം വിമർശനങ്ങൾ മാത്രം. വിഖ്യാതനായ ആ വിമർശകന്റെ സംഭാവനകൾ എന്നേ അനശ്വരതയുടെ കിരീടം ചൂടിക്കഴിഞ്ഞിരിക്കുന്നു. താഴെ പറയുന്നവയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ രചനകൾ. ദ പ്രിഫേഴ്സ് ടു ദ പോയംസ്, 1853. ഈ രചന അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ പ്രത്യയശാസ്ത്രമാണെന്ന് പറയണം. 2. ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ. മഹനീയ ശൈലിയെക്കുറിച്ചുള്ള സ്വാഭിപ്രായം പ്രസ്തുത രചനയിലാണ് അർണോൾഡ് സഫലമായി ആവിഷ്കരിക്കുന്നത്. 3. എസേസ് ഇൻ ക്രിറ്റിസിസം, 1866. 4. ഓൺ ദി സ്റ്റഡി ഓഫ് സെലറ്റിക് ലിറ്ററേച്ചർ, 1866. 5. കൾച്ചർ ആൻഡ് അനാർക്കി, 1869. ആറ് സെൻറ്റ് പോൾ ആൻഡ് പ്രൊട്ടസ്റ്റന്റിസം 1870. ഏഴ് ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ 1879. സോറി 1873. എട്ട് ഗോഡ് ആൻഡ് ദ ബൈബിൾ. ഒൻപത് എസ്സേ ഇൻ ക്രിറ്റിസിസം 1888, പേജ് 169. സ്വാധീനങ്ങൾ. മാത്യു അർണോൾഡിൻ്റെ വിമർശന സാഹിത്യത്തിനുമേൽ നിരവധി സ്വാധീനങ്ങളുണ്ടെന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു തോമസ് അർണോൾഡിൻ്റെ സ്വാധീനമാണ് പ്രഥമ പരിഗണന അർഹിക്കുന്നത്. ക്ലാസിസത്തിൻ്റെ ആരാധകനായിരുന്ന തോമസ് അർണോൾഡിൽ നിന്നാണ് പ്രാചീന സാഹിത്യവുമായുള്ള പരിചയം മാത്യു അർണോൾഡ് നേടിയത്. താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സ്വാധീനമാണ് കാൽപ്പനികതയുടെ രോഗാതുരമായ അരാജകത്വം അർണോൾഡിന് അനിഷ്ടകരമായിരുന്നു. റൊമാൻറ്റിസിസത്തെ ക്ലാസിസത്തിൻ്റേക്ക് പ്രതിരോധ ശക്തി കൊണ്ട് നേരിടാൻ അർണോൾഡ് തയ്യാറായി. വായനയിലൂടെ നേടിയ പാണ്ഡിത്യത്തിൻ്റെ സ്വാധീനമാണ് മറ്റൊന്ന്. പ്രാചീനവും ആധുനികവുമായ നിരവധി കൃതികളോട് സംവദിച്ച മനസ്സായിരുന്നു അർണോൾഡിൻ്റേത്. ഹോമർ, സോഫോക്ലീസ്, വെർജിൽ, അരിസ്റ്റോട്ടിൽ മുതൽ പേരുമായി വായനയിലൂടെ അർണോൾഡ് ബന്ധം സ്ഥാപിച്ചിരുന്നു. യവനരുടെ ചിന്തകൾ അർണോൾഡിൻ്റെ വിമർശനത്തെ സ്വാധീനിക്കുന്നത് നിപുണ നേത്രങ്ങൾക്ക് കാണാം. ആധുനികരായ എഴുത്തുകാരും അർണോൾഡിനെ സ്വാധീനിച്ചിരുന്നു. ഗേധെ, ടെയിൻ, സാങ്ബോ മുതലായ പ്രതിഭകളുടെ ആരാധകനായിരുന്നു അദ്ദേഹം. സാങ്ബോയെ അക്കാലത്തെ ഏറ്റവും വലിയ വിമർശകനായി അർണോൾഡ് കണ്ടിരുന്നു. കലാസൃഷ്ടിയെ സാമൂഹിക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണേണ്ടുന്ന തത്വം ടെയിനിൽ നിന്നാണ് അർണോൾഡ് പഠിച്ചത്. ദ സ്റ്റഡി ഓഫ് പോയട്രി. കവിതയുടെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാത്യു അർണോൾഡ് കവിതാ പഠനം എന്ന പ്രബന്ധം തുടങ്ങുന്നത് തന്നെ. കവിതയിൽ ആശയത്തിനുള്ള പ്രാധാന്യത്തിന് അർണോൾഡ് അടിവരയിടുന്നു. ബാക്കിയെല്ലാം സങ്കല്പനങ്ങളുടെ ലോകങ്ങളാണ്. കവിതയിലെ വസ്തു ആശയമാകുന്നു. കവിത അതിലന്തർലീനമായ വികാരത്തെ ആശയത്തോട് അന്വയിക്കുന്നു. ഈ ഒരു ചിന്താഗതിയെ കാവ്യപഠനത്തിൽ ആവശ്യം കൂടെ നിർത്തേണ്ടതുണ്ടെന്നാണ് അർണോൾഡിൻ്റെ വാദം. ജീവിതത്തെ നമുക്കായി വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി കവിതയിലേക്ക് നാം ചെല്ലണം. കവിതയുടെ അഭാവത്തിൽ ശാസ്ത്രം അപൂർണമത്രേ. ദ ഇംപാഷൻഡ് എക്സ്പ്രഷൻ വിച്ച് ഇസ് ഇൻ ദ കൗണ്ടൻസ് ഓഫ് ദ ഓൾ സയൻസ്. ദ വേർഡ്സ് വെർത്ത് കവിതയെ വിശേഷിപ്പിച്ചത് അർത്ഥവത്താണ് അർണോൾഡ് എഴുതുന്നത്. വേർഡ്സ് വെർത്ത് അഭിപ്രായപ്പെട്ടതുപോലെ എല്ലാ അറിവുകളുടെയും പ്രാണശ്വാസമാണ് കവിത, പേജ് 170. മതവും തത്വചിന്തയുമെല്ലാം അറിവിൻ്റെ നിഴൽ രൂപങ്ങളും സ്പനദർശനങ്ങളും മാത്രമാകുന്നു. കാലം ചെല്ലുന്തോറും അവയുടെ പൊള്ളത്തരം നമുക്ക് ബോധ്യമാകാതിരിക്കില്ല. കവിതയിൽ കലയും ചിന്തയും ഏകീഭൂതമാണ്. കവിത ജീവിത വിമർശനമാണ്. കാവ്യസത്യത്തിൻ്റെയും കാവ്യസൗന്ദര്യത്തിൻ്റെയും നിയമങ്ങളാൽ നിയന്ത്രിതമായ ജീവിത വിമർശനം. നമുക്ക് വേണ്ടത് ഉത്തമ കവിതയാണ്. ഉത്തമ കവിതയെ പോലെ മറ്റൊന്നിനും നമ്മെ രൂപപ്പെടുത്താനും പരിപാലിക്കാനും ആനന്ദിപ്പിക്കാനുമാവില്ല. കവിതയുടെ മൂല്യനിർദ്ധാരണം എളുപ്പമല്ല. കവിതയുടെ ചരിത്രപരമായ അവതാരണത്തിൽ പിഴവുകൾ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ പ്രമാണമാക്കുന്ന വായനയും തെറ്റായ വിധിയെഴുത്തിലെ കലാശിക്കൂ. ഒരു കവിത യഥാർത്ഥത്തിൽ എന്താണെന്ന് വേണം നാം അന്വേഷിക്കുക. അത് ജന്മമെടുത്ത കാലഘട്ടമോ അത് വായിക്കുന്ന വ്യക്തിയോ അല്ല കവിതയുടെ മൂല്യം നിർണ്ണയിക്കാനുള്ള പ്രമാണം. പ്രാചീന കവികളെ വിലയിരുത്തുമ്പോഴാണ് ചരിത്രപരമായ നിർണയനം പ്രസക്തമാകുന്നത്. സമകാല കവികളെ കുറിച്ച് പര്യാലോചിക്കുമ്പോഴാണ് വ്യക്തിപരമായ നിർണയനം കടന്നു വരുന്നത്. എന്നാൽ അത്യുന്നമായ കാവ്യഗുണമാണ് കവിതയെ മഹനീയമാക്കുന്നതെന്ന വാസ്തവം മറന്നുകൊണ്ടുള്ള വിധിന്യായങ്ങൾക്ക് യാതൊരർത്ഥവുമില്ല. കവിതയിൽ തന്നെ വേണം കവിതയുടെ അത്യുന്നത ഗുണം നാം അന്വേഷിക്കുക.